ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ തിരുവനന്തപുരത്തെത്തും. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി. കേരളത്തിലെ മത്സ്യബന്ധന ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സൈബർ കുറ്റാന്വേഷണ രംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങളാണ് കേരള പോലീസ് സ്വന്തമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാസപ്പിറവി കണ്ടു, റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നാളെ തുടക്കം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ തിരുവനന്തപുരത്തെത്തും. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 4th പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പരിപാടി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിലൂടെ സർക്കാർ ശ്രമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃഷിയും ഗ്രാമീണ സമൃദ്ധിയും എന്ന വിഷയത്തിൽ ബജറ്റാനന്തര വെബിനാറിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ ആദ്യ എഞ്ചിനായി കൃഷിയെ കണക്കാക്കി കർഷകർക്ക് സർക്കാർ അഭിമാനകരമായ സ്ഥാനം നൽകിയെന്നും PM കിസാൻ സമ്മാൻ നിധി യോജനയിലൂടെ ഇതിനോടകം 4 ലക്ഷം കോടി രൂപയോളം കർഷകരിലേക്ക് എത്തിക്കാനായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
PM किसान सम्मान निधि योजना के तहत अब तक लगभग 4.25 लाख करोड़ रुपए किसानों को मिल चुके हैं. इतनी राशि करीब 11 करोड़ किसानों के खाते में सीधे पहुंचाई गई है. 6,000 रुपए सालाना की इस आर्थिक मदद से ग्रामीण अर्थव्यवस्था सशक्त हो रही है.
യുവതയാണ് ഇന്ത്യയുടെ മുൻഗണനയെന്നും പാഠപുസ്തകങ്ങൾക്കപ്പുറം ചിന്തിക്കാനുള്ള അവസരമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന NXT കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കേന്ദ്രമായി രാജ്യം ഉയർന്നു വരികയാണ്. വോക്കൽ ഫോർ ലോക്കൽ, ലോക്കൽ ഫോർ ഗ്ലോബൽ എന്നീ കാഴ്ചപ്പാടുകൾ ഇന്ന് യാഥാർത്ഥ്യമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. 8 March സംസ്ഥാനത്തെ എല്ലാ വഴികളിലൂടെയും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ശ്രീ ഷാ അധ്യക്ഷനായി. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ കുമാർ ദേഖ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മണിപ്പൂരിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി യോഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യ ഉന്നതതല യോഗമാണിത്. സാങ്കേതിക വിദ്യയുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി ഫലപ്രദമായി കൈകാര്യം ചെയ്യാനായെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന 49th സിവിൽ അക്കൌണ്ട്സ് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ 60 കോടി ഗുണഭോക്താക്കൾക്ക് സുതാര്യമായ സേവനം ഉറപ്പാക്കാനായെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു.
When citizens are receiving their pensions or any other allowance that they should get, whether it is for the gas cylinder that they buy, everything is going via direct payment. So there are no middlemen, no unborn children getting allowances. Everybody who receives has a biometric verified account into which the money goes.
ISROയുമായി ചേർന്ന് 1 ലക്ഷം മത്സ്യബന്ധന ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ആശയവിനിമയ സാധ്യതയും കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സംയോജിത തീരദേശ മത്സ്യ ഗ്രാമ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തലശ്ശേരിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യത്തൊഴിലാളികൾക്ക് ആധുനിക സംവിധാനമുള്ള ബോട്ടുകൾ നിർമ്മിച്ചു നൽകുകയും പരിശീലനം ലഭ്യമാക്കുകയും ചെയ്യും. വ്രതശുദ്ധിയുടെ 30 ദിനരാത്രങ്ങൾക്ക് നാളെ തുടക്കമാകും. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ റംസാൻ മാസപ്പിറവി ദൃശ്യമായതിനാൽ റംസാൻ 1 നാളെ ആയിരിക്കുമെന്ന് കോഴിക്കോട് ഖാസി അറിയിച്ചു. രാജ്യമെമ്പാടും പുണ്യ റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നാളെ തുടക്കമാകും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നായിരുന്നു റമദാൻ മാസാരംഭം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 70 പന്ത് ബാക്കി നിൽക്കെ 179 റണ്ണിന് പുറത്തായി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 17 ഓവറിൽ 2 വിക്കറ്റിന് 95 റൺസ് എടുത്തിട്ടുണ്ട്. പ്രാഥമിക റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലന്റിനെ നേരിടും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 286 റൺസിന്റെ ലീഡ്. നാലാം ദിനത്തിൽ കളി അവസാനിക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ വിദർഭ 4 വിക്കറ്റിന് 249 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിൽ വിദർഭ 379 നേടിയപ്പോൾ കേരളം 342 റൺസിന് പുറത്തായി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ പോരാട്ടം. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ മുംബൈ സിറ്റി മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമും 2 ഗോൾ വീതം നേടി. സൈബർ കുറ്റാന്വേഷണ രംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങളാണ് കേരള പോലീസ് സ്വന്തമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ സൈബർ ഭീഷണികളും സുരക്ഷാ പിഴവുകളെയും മുൻകൂട്ടി കണ്ടെത്തി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള AI എനേബിൾഡ് ഓപ്പറേഷൻ സെന്ററിന്റെ പ്രവർത്തനം രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ആരംഭിച്ചത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പോലീസ് വകുപ്പിന്റെ 37 കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സൈബർ ഡിവിഷൻ നിലവിൽ വരുന്നതിന് വളരെ മുൻപ് തന്നെ സൈബർ തട്ടിപ്പുകൾ കൃത്യമായി അന്വേഷിക്കാനും പ്രതികളെ പിടികൂടാനുമുള്ള സംവിധാനം ഒരുക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് നമ്മുടെ സംസ്ഥാനം നടത്തിയിരുന്നത്. സൈബർ കുറ്റാന്വേഷണ രംഗത്ത് അഭിമാനകരമായ പല നേട്ടങ്ങളും കേരള പോലീസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്വന്തമായി ഡ്രോൺ ലാബും ആന്റി ഡ്രോൺ സംവിധാനങ്ങളുമുള്ള രാജ്യത്തെ ഏക പോലീസ് സേനയാണ് നമ്മുടേത്.
ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. തെലങ്കാനയിലെ തുരങ്കത്തിൽ അകപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തുരങ്കത്തിൽ അകപ്പെട്ട 8 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് തെലങ്കാന മന്ത്രി ജെ കൃഷ്ണ റാവു. നാളെ വൈകുന്നേരത്തിനുള്ളിൽ 4 പേരെയും അടുത്ത 2 ദിവസത്തിനുള്ളിൽ ശേഷിക്കുന്ന 4 പേരെയും പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 8 പേർ തുരങ്കത്തിൽ അകപ്പെട്ടത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മന ഗ്രാമത്തിലുണ്ടായ ഹിമപാതത്തിൽ നിന്ന് ഇതുവരെ 50 തൊഴിലാളികളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ബാക്കിയുള്ള 5 പേർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതേസമയം പരിക്കേറ്റ 4 തൊഴിലാളികളുടെ മരണം സ്ഥിരീകരിച്ചു. ഡൽഹിയിലെ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഈ മാസം 31 ശേഷം പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭ്യമാക്കില്ലെന്ന് ഡൽഹി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസ അറിയിച്ചു. വായു മലിനീകരണ വിഷയത്തിൽ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം വാഹനങ്ങളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക ഉപകരണങ്ങൾ പമ്പുകളിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അതിനുതകുന്ന വിവിധ പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാചരണം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വനിതാ കമ്മീഷന്റെ സ്ത്രീശക്തി ജാഗ്രതാ സമിതി പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ NXT കോൺക്ലേവിനിടെ ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയുമായും ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി ടോണി ആബട്ടുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ തിരുവനന്തപുരത്തെത്തും. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതി അവലോകനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി. കേരളത്തിലെ മത്സ്യബന്ധന ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സൈബർ കുറ്റാന്വേഷണ രംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങളാണ് കേരള പോലീസ് സ്വന്തമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാസപ്പിറവി കണ്ടു. റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നാളെ തുടക്കം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.